SBS.
This is SBS Radio.
ശ്രീമതി ബിന്ദു കുറുപ്പ്, ഇപ്പോൾ മെൽബണിൽ ഒരു അപകടകരമായി വണ്ടി ഓടിച്ചു ഒരു കുട്ടിയുടെ മരണത്തിന് ഇടയാക്കി എന്ന കേസിൽ മലയാളി യുവതിക്ക് 2.5 വർഷം തടവാണ് ഇന്നലെ കോടതി വിധിച്ചിരിക്കുന്നത്. അവരെ പ്രതിനിധീകരിച്ച അഭിഭാഷക എന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിധിയിലേക്ക് കോടതി എത്തിയത്? എന്താണ് ആ വിധിയിൽ കോടതി പറയുന്ന കാര്യങ്ങൾ?
ആദ്യമായി ഞാൻ പറയുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു കേസിൽ ആ മിസ് തോമസിന് വേണ്ടിയിട്ട്, അതാണ് യുവതിയുടെ പേര്, അവർക്ക് വേണ്ടി കോടതിയിൽ അഭിഭാഷകയായി റെപ്രസെന്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഡീപ്പായിട്ട് ഈ കേസിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴായാലും നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഒരു ക്ലയന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ, ഒരു ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന രീതിയിലൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
തീർച്ചയായും സംസാരിക്കാൻ നമുക്ക് കഴിയുകയുമില്ല, നമ്മുടെ ഒരു പരിമിതികളുണ്ട് അതിനകത്ത്.
അതെ, ചില പരിമിതികൾ ഉള്ളത് കൊണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതുപോലെ തന്നെ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വിധിയിലേക്ക് കോടതി എത്തിച്ചേർന്നു എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് പരിശോധിച്ചു നോക്കാം. ഈ പറഞ്ഞ സംഭവം നടന്നത്, ഇതിനാസ്പദമായ സംഭവം നടന്നത് 8/8/2016 സൗത്ത് ഗിപ്സ്ലാൻഡ് ഹൈവേയിൽ വെച്ചിട്ടാണ്. സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ്, എന്നിരുന്നാലും ഒരു വളരെ തികച്ച സാധാരണമായ ഒരു ആക്സിഡന്റിൽ കവിഞ്ഞ്, അതൊരു ഇൻഷുറൻസ് ക്ലെയിമിൽ ഒതുങ്ങുമായിരുന്ന ഒരു കേസ് എന്നതിലപ്പുറം ഈ കേസിന് ഇത്തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നത് തികച്ചും ദൗർഭാഗ്യകരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. വളരെ ചെറിയ ഒരു കൺഫ്യൂഷൻ, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിന്റെ ഉള്ളിലെ ഒരു ലൈൻ ചേഞ്ചിന്റെ ഇടയിൽ വന്ന ഒരു വാഹനാപകടമാണ്. പക്ഷേ ആ മറ്റേ വാഹനം ഓടിച്ചിരുന്ന, മറ്റേ കാർ ഓടിച്ചിരുന്ന അതും ഒരു യുവതിയായിരുന്നു. അവർ 7 മന്ത് പ്രഗ്നന്റ് ആയിരുന്നു. ആ പ്രഗ്നൻസി ടൈമിലാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. ഈ ആക്സിഡന്റിന്റെ ആഘാതത്തിൽ അവരൊരു ഏർലി ഡെലിവറിയും അതിനുശേഷം 3 ദിവസത്തിനുശേഷം കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. അത്തരത്തിൽ ജനിച്ച ശേഷം കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതും ആ മരണത്തിന് ഉത്തരവാദി ഈ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ എന്ന നിലയ്ക്ക് മിസ് തോമസ് ആയി എന്നുള്ളതും വളരെ ദൗർഭാഗ്യകരമാണ്. അതാണ് ഇത്തരത്തിലുള്ള ഒരു വിധിക്കും കാരണമായത്. നമുക്കറിയാം, വിക്ടോറിയയില് ഓസ്ട്രേലിയ മൊത്തം ട്രാഫിക് ഓഫൻസസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഓഫൻസസ് എന്നുള്ളത് വളരെ സീരിയസ് ആയ രീതിയിൽ ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ ഒരിക്കലും ചെയ്യാത്ത പോലെ നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ കാണാത്തത്, മനുഷ്യജീവനെ വളരെയധികം വിലയിരുത്തുന്ന ഒരു രാജ്യമാണ്. അതുപോലെ സേഫ്റ്റി, റോഡ് സേഫ്റ്റി എന്നുള്ളതിന് മറ്റെന്തിനേക്കാൾ ഉപരി അവർ പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട്. അത് കൊടുക്കേണ്ടതാണെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. വിക്ടോറിയയില് പറയുകയാണെങ്കിൽ 3 തരത്തിലാണ് സീരിയസ് ആയിട്ടുള്ള ട്രാഫിക് ഓഫൻസസ് ഉള്ളത്. ഒന്ന് കൾപ്പബിൾ ഡ്രൈവിംഗ് കോസിംഗ് ഡെത്ത്, രണ്ടാമത്തത് ഡേഞ്ചറസ് ഡ്രൈവിംഗ് വിച്ച് കോസസ് ഡെത്ത് ഓർ സീരിയസ് ഇഞ്ചുറി, ആൻഡ് ഡേഞ്ചറസ് ഓർ നെഗ്ലിജൻസ് ഡ്രൈവിംഗ് വൈൽ ബീയിങ് പെർസ്യൂഡ് ബൈ ദ പോലീസ്. അങ്ങനെ 3 തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ട്രാഫിക് ഓഫൻസസ് ആണ് നമുക്ക് കാണുന്നത്. ഇതിൽ രണ്ടാമത്തെ, അതായത് ഡേഞ്ചറസ് ഡ്രൈവിംഗ് വിച്ച് കോസസ് ഡെത്ത് ഓർ സീരിയസ് ഇഞ്ചുറി എന്നുള്ളതാണ് നമ്മുടെ ക്ലയന്റിന് എതിരെ അക്യൂസ് ചെയ്തിട്ടുള്ളത്. അത് ലെവൽ 5 പെനാൽറ്റി പോയിന്റിൽ വരുന്നതാണ്. അതിൽ 10 ഇയേഴ്സ് ഇംപ്രിസൺമെന്റ് കിട്ടാവുന്ന ഒരു തരത്തിലുള്ള ഒരു ശിക്ഷയാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. ഇതില് നമുക്കറിയാം, ജനിച്ച ശേഷം കുഞ്ഞു മരണപ്പെട്ടു, കുഞ്ഞു മരിച്ചുപോയി എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഓഫൻസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെ എവിഡൻസസ്, അത് എത്ര ചെറിയ നെഗ്ലിജൻസ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള അബദ്ധമായിരുന്നാണ്, കൺഫ്യൂഷനോ നെഗ്ലിജൻസോ എന്തോ ആയിരുന്നോട്ടെ, അത് ഇത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റിലേക്ക് നയിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു പ്രൊസീഡിങ്സ് തന്നെയായിരിക്കും കോടതിയുടെ, പോലീസിന്റെ ഭാഗത്തു നിന്നായാലും കോടതിയുടെ ഭാഗത്തു നിന്നായാലും എല്ലാം ഉണ്ടായിരിക്കുക. പ്രോസിക്യൂഷൻ വളരെ ശക്തമായി തന്നെ കണ്ടസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ പോലീസ് കിട്ടാവുന്നിടത്തോളം എല്ലാ എവിഡൻസസും വിറ്റ്നസസിനെയും പ്രൊഡ്യൂസ് ചെയ്തു കോടതിയിൽ, അതിനനുസരിച്ചുള്ള എവിഡൻസസ് കൊടുക്കുകയുണ്ടായി. അതാണ് അൾട്ടിമേറ്റ്ലി ഇങ്ങനത്തെ ഒരു വിധിയിലേക്ക് കോടതിയെ എത്തിക്കാനുണ്ടായ കാരണം.
ഓക്കെ, ഇതിലിപ്പോ പ്രധാനമായുള്ളൊരു കാര്യം, ഒരു വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന് നാട് കടത്താൻ, അതായത് പെർമനന്റ് റെസിഡൻസി ഉള്ളവർ നാട് കടത്തപ്പെടും എന്നാണ് ഇപ്പോഴത്തെ നിയമം പറയുന്നത്. സ്വാഭാവികമായിട്ടും യുവതി പെർമനന്റ് റെസിഡൻസി വിസയിൽ കഴിയുന്ന ഒരാളാണ്. നാട് കടത്തപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന കാര്യം നിങ്ങൾ കോടതിയിൽ വാദിച്ചു എന്നാണ് അവിടെ ഹാജരായ മാധ്യമങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കോടതി അത് കണക്കിലെടുത്തില്ല എന്നുള്ളതാണോ?
നമ്മളത് കോടതി മുമ്പാകെ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ക്ലയന്റിന് ഉണ്ടായിരിക്കാം, ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എങ്കിലും കോർട്ട് അത് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് റിഫ്ലക്ട് ചെയ്തില്ല, ജഡ്ജ്മെന്റിൽ അത് റിഫ്ലക്ട് ചെയ്തില്ല. അത് നാട് കടത്തിക്കൊള്ളണം എന്നില്ല, അവർക്ക് എക്സംഷൻസ് കിട്ടാൻ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴത്തെ നിയമപ്രകാരം അതൊരു വലിയ ഭീഷണി തന്നെയാണ്.
തീർച്ചയായും. എന്തായാലും ഇതിൽ പൊതുവായ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ കേസ് കൈകാര്യം ചെയ്ത അഭിഭാഷക എന്ന രീതിയിൽ പൊതുവായ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, സാധാരണ നമ്മളിങ്ങനെ സൂചിപ്പിച്ചതുപോലെ ഈ ട്രാഫിക് ഓഫൻസ് എന്ന് പറയുമ്പോൾ വളരെയധികം നിസ്സാരമായാണ് നമ്മുടെ ഒരു സമൂഹം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നവർ എടുക്കാറുള്ളത്. കാരണം ചെറുതായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, ചെറിയൊരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ പോലും അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ പൊതുവിൽ എടുക്കാറുള്ളത്. അത് അത്തരമൊരു ആറ്റിറ്റ്യൂഡ്, അത്തരമൊരു മാനസികാവസ്ഥ, അത്തരത്തിലൊരു ചെറിയ അശ്രദ്ധ പോലും ഓസ്ട്രേലിയയിൽ വലിയ തോതിലുള്ള കേസായി മാറാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണോ ഇത്?
ജനറൽ ഡിറ്ററൻസ് അതാണ് കോടതി ഈ വിധി പറയുമ്പോഴും റിഫ്ലക്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക. ജനറൽ ഡിറ്ററൻസ്, ജനങ്ങൾ അവെയർ ആയിരിക്കണം എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ഇവിടെ ഉള്ള ഓരോ ട്രാഫിക് ഒഫൻസസും, അല്ലെങ്കിൽ അതുപോലെ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ മറ്റെന്തും ആയിക്കോട്ടെ അത് ഹാൻഡിൽ ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്നത്, അതെല്ലാം എത്രത്തോളം സേഫ് ആയിട്ട് വേണം, അതല്ലെങ്കിൽ അത് വയലേറ്റ് ചെയ്യണം, ആ റൂൾസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നെഗ്ലിജൻസ് ആണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ കെയർലെസ് ആണെങ്കിൽ അത് എത്രമാത്രം സീരിയസ് ആയിട്ടാണ് പോലീസ് ആയാലും കോർട്ടായാലും അത് ഹാൻഡിൽ ചെയ്യുന്നുള്ള ഒരു മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വിധിയിലൂടെ കിട്ടിയിരിക്കുന്നത്. ദിജി പറഞ്ഞ പോലെ ശരിക്കും കറക്റ്റ് ആണ് നേരത്തെ പറഞ്ഞിട്ടില്ല ആ കാര്യം. കാരണം നമ്മുടെ ഒരു മെന്റാലിറ്റി ആയിരിക്കാം ചിലപ്പോ ഇതെല്ലാം ഇത്ര ചെറിയ കാര്യങ്ങളല്ലേ, സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരു നെക്സ്റ്റ് സ്ട്രീറ്റിലേക്ക് പോകുന്നതോ, അല്ലെങ്കിൽ കാറിൽ ചൈൽഡ് സീറ്റില്ലാതെ കുഞ്ഞുങ്ങളെ ഒരു 100 മീറ്റർ ഡ്രൈവ് ചെയ്ത് പോകുന്നതോ ഇത്ര വലിയ അബദ്ധമാണോ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഓരോ കുഞ്ഞു സംഭവങ്ങളും അതിന്റെ റിയാക്ഷൻസ് അതല്ലെങ്കിൽ റിസൾട്ട്സ് എത്ര ഗുരുതരമാണ് എന്നുള്ളത് നമുക്കെല്ലാം ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ മാത്രമേ അറിയുള്ളൂ. നമുക്കറിയാം നമ്മളെ പോലീസ് ഇല്ലെങ്കിൽ നമ്മൾ റൂൾ വയലേറ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും യാതൊരു മടിയില്ല. അത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഫോൺ ചെയ്യുന്നതായിക്കോട്ടെ, അതല്ലെങ്കിൽ 80 സ്പീഡ് പോകേണ്ട ഒരു റോഡിൽ നമ്മൾ 85 പോകുന്നതായിക്കോട്ടെ, എല്ലാം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത് അത് നമ്മുടെ സേഫ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ റൂൾസ് ഒബേ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടോ മാത്രമല്ല, മറിച്ച് അവിടെ ഒരു നമുക്ക് വല്ല ഫൈൻ കിട്ടാനുള്ള സാധ്യതയുണ്ടോ, പോലീസ് നമ്മളെ ചേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നെല്ലാം നോക്കിയിട്ടാണ് നമ്മുടെ റൂൾസ് വയലേഷൻസ്. അത് ഒരിക്കലും ആശാസ്യമായ ഒരു പ്രവണതയല്ല. നമ്മൾ റൂൾസ് എന്നുള്ളത് അല്ലെങ്കിൽ നിയമം എന്നുള്ളത് ലോസ് എന്നുള്ളത് ശരിക്കും പാലിക്കാൻ വേണ്ടി തന്നെയുള്ളതാണ്, വയലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. അത് എത്ര ചെറിയ രീതിയിലുള്ള വയലേഷൻ ആയിക്കോട്ടെ, ഓസ്ട്രേലിയയിൽ നിയമം ഒരു തരത്തിലുള്ള എക്സ്ക്യൂസസും നമുക്ക് ചെറിയ ഒരു ഒഫൻസ് അല്ലേ അല്ലെങ്കിൽ ഒരു ചെറിയ വയലേഷൻ അല്ലേ എന്നുള്ളത് കൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസും തരികയില്ല. ആ അവസ്ഥയിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ അത് എത്ര ഭീകരമാണ് എന്നുള്ളത് നമ്മൾ അറിയുകയുള്ളൂ. അത് നിയമം നടപ്പിലാക്കി കിട്ടുക എന്നുള്ളുപരി ഇവിടെ നിയമ നടപടികൾ എന്നുള്ളത് എത്രമാത്രം ചെലവേറിയതാണ്, അതിന്റെ റിസൾട്ട്സ് ഫിനാൻഷ്യലി, മെന്റലി, സൈക്കോളജിക്കലി, സോഷ്യലി എല്ലാം നമ്മളെ എഫക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയധികം ശ്രദ്ധിച്ചു വേണം ഇവിടെ നിരത്തുകൾ വണ്ടി ഓടിക്കാൻ എന്നുള്ളത് നമ്മളുടെ മനസ്സിലിരിക്കുന്ന നന്നായി.
നന്ദി ശ്രീമതി ബിന്ദു കുറുപ്പ് ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളത്തിലൂടെ ഓസ്ട്രേലിയൻ മലയാളികൾക്കായി വിവരിച്ചതിനെ.
താങ്ക് യു ദിജു.